പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിൽ സംസാരിച്ചവർ എന്ന വിഷയത്തെപ്പറ്റിയുള്ള നമ്മുടെ പഠനത്തിൽ യഹോവ ഹൃദയത്തിൽ പറഞ്ഞത് എപ്പോഴെന്നാണ്, എന്താണ് അവൻ ഹൃദയത്തിൽ പറഞ്ഞത്, അതിനുള്ള കാരണം ഇവയാണ് നാം ആദ്യം ചിന്തിച്ചത്. തുടർന്ന് ഉൽപ്പത്തി പുസ്തകം 27:41 വാക്യത്തിൽ യേശാവ് ഹൃദയത്തിൽ പറഞ്ഞതാണ് നാം പഠിച്ചത്. സഹോദരൻ തൻ്റെ ജ്യേഷ്ഠാവകാശവും പിതാവിൽ നിന്ന് ലഭിക്കേണ്ടിയിരുന്ന അനുഗ്രഹവും ചൂഷണം ചെയ്തപ്പോൾ കഠിനമായ നിരാശയിൽ അവനെ കൊല്ലുമെന്ന് ഹൃദയത്തിൽ പറഞ്ഞതായി അവിടെ നാം കാണുന്നു. ഇന്ന് ഒബദ്യാവ് 3 ഏതോം ഹൃദയത്തിൽ പറഞ്ഞ അഹങ്കാരത്തിൻ്റെ വാക്കുകളും എന്തിനാണ് അവർ അഹങ്കരിച്ചതെന്നും അഹങ്കാരത്തിൻ്റെ ഫലം എന്താണെന്നും ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ബൈബിൾ സ്റ്റഡിയുടെ ഈ പഠന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒബദ്യാവ് 3 ഹൃദയത്തിൽ പറയുന്നവനായി ഏതോം എന്ന് കാണാം. അഹങ്കാരത്തിൻ്റെ വാക്കുകളാണ് അവൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്നത്. ദ പ്രൈഡ് ഓഫ് ഏതോം, അല്ലെങ്കിൽ ഏതോമിൻ്റെ ഉന്നത ഭാവം. അഹങ്കാരം അഥവാ ഉന്നത ഭാവം ഹൃദയത്തിലുള്ളവർ ഓർക്കുക, അത് നിന്നെ ചതിച്ചിരിക്കുമെന്ന്. ടൈറ്റാനിക് എന്ന ആഡംബര കപ്പലിൻ്റെ ആദ്യ യാത്ര 1912 April 14 കപ്പലിൻ്റെ സുരക്ഷ ഉറപ്പാക്കുവാൻ അതിൻ്റെ പുറംചട്ട 2 പാളികളായി വായു കടക്കാത്ത 16 അറകളോടെയാണ് പണിത് തീർത്തത്. എന്തെങ്കിലും കാരണത്താൽ ഇതിൽ 4 തകർന്നാൽ പോലും ബാക്കിയുള്ള അറകൾ കൊണ്ട് കപ്പൽ മുങ്ങാതെ ബാലൻസിങ്ങിൽ നിർത്തുവാൻ കഴിയുന്ന ഒരു എഞ്ചിനീയറിംഗ് വിദ്യയിലാണ് ബ്രിട്ടീഷുകാർ കപ്പൽ പണിതത്. പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്ക് ഈ കപ്പൽ തകർക്കുവാൻ കഴിയുകയില്ല എന്ന അഹങ്കാരം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്രകാരമുള്ള ചിന്ത ഉള്ളത്തിൽ ഉള്ളതിനാൽ ആവശ്യത്തിന് ലൈഫ് ബോട്ടുകൾ പോലും അവർ കരുതിയിരുന്നില്ല. എന്നാൽ സംരക്ഷിപ്പാനും തകർക്കുവാനും തമ്പരാൻ അധിക സമയം വേണ്ട എന്ന് മനസ്സിലാക്കുക. April 14 അർദ്ധരാത്രിയിൽ ഒരു മഞ്ഞുമല വന്നിടിച്ച് കപ്പൽ തകർന്നു. അറ്റ്ലാന്റിക്കിൻ്റെ ആഴങ്ങളിലേക്ക് കപ്പൽ താണു. 2200 യാത്രക്കാരിൽ 1500 പേരുടെ ജീവനും അപഹരിക്കപ്പെട്ടു. മനുഷ്യൻ്റെ അഹങ്കാരം, അവൻ്റെ ഉന്നത ഭാവം, ഇവയല്ലേ ഈ തകർച്ചയുടെ കാരണം? എല്ലാം അനുകൂലമാകുമ്പോൾ, സൗഭാഗ്യങ്ങൾ കയ്യെത്തും ദൂരത്താകുമ്പോൾ ഹൃദയം നിഗളം, ഉന്നതഭാവം, അഹങ്കാരം ഇവയാൽ നിറയുന്നു. അപ്പോൾ എല്ലാം മായ എന്നോർക്കാതെ മറ്റുള്ളവരുടെ തകർച്ച കണ്ട് സന്തോഷിക്കുകയും അവരെ തകർക്കുകയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഹൃദയത്തിലെ അഹങ്കാരം അപകട മുന്നറിയിപ്പുകളെ പോലും അവഗണിക്കും. തുടർന്ന് അനിവാര്യമായ ആ വീഴ്ചയും സംഭവിക്കുന്നു. സഹോദരന്മാരായ ഏശാവും യാക്കോബും വർഷങ്ങളോളം ശത്രുതയിലായിരുന്നു. എന്നാൽ കാലം അവരുടെ ശത്രുതയ്ക്ക് അറുതി വരുത്തി. പക്ഷേ അവരുടെ തലമുറകൾ അത് തുടർന്നു കൊണ്ടുപോന്നു. യാക്കോബിൽ നിന്ന് ഇസ്രായേൽ രാഷ്ട്രവും ഏശാവിൽ നിന്ന് ഏദോം രാഷ്ട്രവും ഉണ്ടായി. ഏദോമിയരുടെ പകയും അഹങ്കാരവും ശ്രദ്ധിച്ച യഹോവ അവർക്ക് മുന്നറിയിപ്പ് നൽകാനായി തൻ്റെ പ്രവാചകനായ ഒബദ്യാവിനെ തെരഞ്ഞെടുത്തു. അപ്പ എന്നെ കൂടെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ മകന് 27:39-40 വാക്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന വാക്കുകളെ അപ്പന് പറയുവാനുണ്ടായിരുന്നുള്ളൂ. ചതിയനെ കൊല്ലണം എന്ന ചിന്ത ഏശാവിൻ്റെ ഹൃദയത്തിലുണ്ടായി. ഏശാവ് പറഞ്ഞ് അവനെ ഞാൻ കൊല്ലുമെന്ന് ഹൃദയത്തിൽ പറഞ്ഞിരുന്നു. തൻ്റെ പിതാവ് തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഏശാവ് ശ്രദ്ധിച്ചിരുന്നില്ല. 2 വാക്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന വാക്കുകളാണ് അപ്പൻ മകന് നൽകിയതെങ്കിലും അപ്പന് പറഞ്ഞ വാക്കുകൾ മകൻ ശ്രദ്ധിച്ചില്ല. അതെന്താണെന്ന് നോക്കാം. നിന്റെ കെട്ട അഴിഞ്ഞു പോകുമ്പോൾ നീ അവൻ്റെ നുകം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും എന്ന് 27:40 കാണാം. 27:40. നുകം നിന്റെ കഴുത്തിൽ നിന്ന് മാറ്റുവാൻ ബന്ധനം തകരണം. ഇത് നാം എല്ലാം അറിഞ്ഞിരിക്കേണ്ട കാരണമാണ്. ഒരു ഭാരം നമ്മുടെ കഴുത്തിൽ വെച്ചാൽ ആ ഭാരം മാറണമെങ്കിൽ, നാം അതിനെ കുടഞ്ഞു കളയണമെങ്കിൽ ആ നുകം ബന്ധിച്ച ചരട് മാറിയെങ്കിലേ പറ്റൂ, അഥവാ ബന്ധനം അഴിഞ്ഞെങ്കിലേ പറ്റുകയുള്ളൂ. നഹൂം പ്രവാചകന്റെ 1:13 ഇപ്പോഴോ ഞാൻ അവൻ്റെ നുകം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയും, നിന്റെ ബന്ധനങ്ങൾ അറുത്തു കളയുകയും ചെയ്യുമെന്ന് കാണാം. പ്രിയ കുഞ്ഞുങ്ങളെ, ഏത് മണ്ഡലത്തിൽ നിങ്ങളെ തകർക്കുവാൻ അഥവാ താഴ്ത്തുവാൻ ശത്രു നിങ്ങളുടെ കഴുത്തിൽ നുകം വെച്ച് കെട്ടിയാലും കർത്താവ് അത് തകർക്കുമെന്ന് വിശ്വസിക്കുക, ആ ബന്ധനം തകരാനായി പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ ആ നുകത്തെ കുടഞ്ഞു കളയുക. അപ്പോൾ നിങ്ങൾ സ്വതന്ത്രരായിത്തീരും. ബന്ധനം തകർത്ത് സ്വാതന്ത്ര്യം തരുന്നതാണ് വചനം. അതുകൊണ്ട് വചനത്തിൽ ആശ്രയിക്കുക. സുവിശേഷം ഹൃദയത്തിലെത്തിയാൽ ഒരു വ്യക്തി സ്വതന്ത്രനാകും. ഗലാത്യർ 5:1 സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്ന് കാണാം. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. വചനം നമ്മളെ സ്വതന്ത്രരാക്കി കഴിഞ്ഞാൽ പിന്നെ നാം അടിമനുഖത്തിലേക്ക് വീണ്ടും പോകാൻ പാടില്ല. ഏദോമ്യർ അജയമായ വൻ ശിലാദുർഗങ്ങളിൽ പാർത്തിരുന്നവരായിരുന്നതിനാൽ തങ്ങളുടെ ദേശം സുരക്ഷിതമാണെന്ന് അവർ കരുതി. ശത്രുവിനെ ഭയക്കേണ്ട കാര്യമില്ല എന്ന് ഏദോമ്യർ മനസ്സിലാക്കി. കാരണം അവർ പാറകളുടെ വിള്ളലിൽ താമസിക്കുമ്പോൾ അവർ സുരക്ഷിതരാണെന്നാണ് അവർ കരുതിയിരുന്നത്. കൂടാതെ സ്വയം പര്യാപ്തരും സുരക്ഷിതരുമെന്ന ചിന്ത അവരെ അഹങ്കാരികളാക്കി മാറ്റുകയും ചെയ്തു. എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന അഹങ്കാരികളായ മനുഷ്യരുടെ ചിന്ത ഈ ഏദോമ്യരിലും ഉണ്ടായി. എന്നാൽ ജഡീക ഭദ്രത ക്ഷണഭങ്കുരമെന്ന് യേശു ഉപമകളാൽ പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12:16-20 വാക്യങ്ങളിൽ നീ എന്ത് സമ്പാദിച്ചാലും വസ്തുവകയല്ല അവൻ്റെ ജീവൻ ആധാരമായിരിക്കുന്നത് എന്ന് യേശു വ്യക്തമാക്കുന്നു. അതിനാൽ സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവാൻ യേശു ആഹ്വാനം ചെയ്യുന്നു. നീ വിളവ് കൂട്ടിവെച്ചാലും മൂഢ, ഇന്ന് രാത്രിയിൽ നിന്റെ ജീവനെ ഞാൻ എടുത്താൽ നീ എന്ത് ചെയ്യും? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ള നിന്റെ നിയമങ്ങൾ, തത്വങ്ങൾ, അത് വെറുതെയായി പോകും. അതുകൊണ്ട് ദൈവവിഷയമായി സമ്പന്നനാകുന്നവനാണ് യഥാർത്ഥത്തിൽ സമ്പന്നൻ. ജഡീക ഭദ്രത ക്ഷണഭങ്കുരമെന്ന് ബുദ്ധിമാനായ മനുഷ്യൻ, അതായത് യഹോവയെ അന്വേഷിക്കുന്നവൻ, മനസ്സിലാക്കിയെടുക്കും. അഹങ്കാരികളായ ഏദോമ്യർ ഇസ്രായേലിയരുടെ അഥവാ സ്വന്ത സഹോദരങ്ങളുടെ കഷ്ടതയിൽ സന്തോഷിച്ചവരായിരുന്നു. ദയയും സഹായവും നൽകേണ്ട സമയത്ത് അത് അവർ അവഗണിക്കുകയും ചെയ്തു. അവരുടെ അപായ ദിവസത്തിൽ ഇവർ കണ്ട് രസിച്ചു എന്ന് ഒബദ്യാവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം. കണ്ട് രസിക്കുകയും അവരുടെ സമ്പത്തിന്മേൽ കൈവയ്ക്കുകയും ചെയ്തത് തെറ്റാണെന്ന് പ്രവാചകൻ അവരെ ഉദ്ബോധിപ്പിക്കുന്നു. ഒബദ്യാവിൻ്റെ 10:13 വാക്യങ്ങൾ വായിക്കുക. അതിൻ്റെ ഒബദ്യാവ് 12:13 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അവൻ അവരോട്, ഉപദ്യാവ് 12-13 വാക്യങ്ങൾ. നിന്റെ സഹോദരൻ്റെ ദിവസം അവൻ്റെ അനർത്ഥ ദിവസം തന്നെ നീ കണ്ട് രസിക്കേണ്ടതല്ല. നീ യഹൂദ്യരെക്കുറിച്ച് അവരുടെ അപായ ദിവസത്തിൽ സന്തോഷിക്കേണ്ടതല്ല. അവരുടെ കഷ്ട ദിവസത്തിൽ നീ വൻപ് പറയേണ്ടതല്ല. എൻ്റെ ജനത്തിൻ്റെ അപായ ദിവസത്തിൽ നീ അവരുടെ വാതിലിനകത്ത് കടക്കേണ്ടതല്ല. അവരുടെ അപായ ദിവസത്തിൽ നീ അവരുടെ അനർത്ഥം കണ്ട് രസിക്കേണ്ടതല്ല. സ്വന്തം സഹോദരങ്ങൾക്ക് സംഭവിക്കുന്ന അനർത്ഥം കണ്ട് രസിക്കുന്ന ദുഷ്ടന്മാർ ഇന്നത്തെ ലോകത്തിലുമുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 4:17 വാക്യത്തിൽ, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെയെന്ന് കാണുന്നു. പലരെയും സഹായിക്കാനുള്ള അവസരം വരുമ്പോൾ നിന്റെ കയ്യിലുണ്ടായിട്ടും ഇല്ല പോയി വരിക എന്ന് പറയുന്നവൻ നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവനാണ്. ഒരാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ നിനക്കറിയുമെങ്കിൽ അവൻ അറിയാൻ പാടില്ലാത്തവനാണെങ്കിൽ അവന് സഹായം ചെയ്തു കൊടുക്കുക തന്നെ വേണം. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയണ്ട. നീ കൊടുക്കുമ്പോൾ വാങ്ങിക്കുന്നവൻ ചിലപ്പോൾ നിന്നെ നിന്ദിക്കുമായിരിക്കും. അവൻ്റെ കാര്യം കണ്ടു കഴിയുമ്പോൾ നീ ചെയ്തതായി അവൻ ഗണിക്കുക പോലും ചെയ്യുകയില്ലായിരിക്കും. പക്ഷേ അവനല്ല നിനക്ക് പ്രതിഫലം തരേണ്ടുന്നത്. നീ ചെയ്യുന്നത് സകലതും കാണുന്നതും അറിയുന്നതുമായ ഒരു ദൈവം നിനക്കുണ്ട്. നിന്റെ പ്രതിഫലം സ്വർഗത്തിൽ നിന്നാണ് ലഭിക്കേണ്ടുന്നത്. ആർക്കും പ്രതിഫലം ഇച്ഛിച്ച് നന്മ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ നന്മ ചെയ്യേണ്ടപ്പോൾ ചെയ്യാതിരുന്നാൽ അത് പാപമാണെന്നും മറന്നു പോകരുത്. പലപ്പോഴും ദുഷ്ടന്മാർ എളിയവൻ്റെ നിലവിളിക്ക്, അഹങ്കാരികൾ എളിയവൻ്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവരാണ്. എന്നാൽ സദൃശവാക്ക് 21:13 കാണുന്നു, എളിയവൻ്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും ഉത്തരം ലഭിക്കയില്ല എന്ന് മറന്നു പോകരുത്. പലപ്പോഴും അഹങ്കാരികൾ അതങ്ങ് മറന്നു പോകുന്നു. അവന് മാത്രമല്ല എനിക്കും ഇതുപോലെ ഒരവസരമുണ്ടാകും, ഞാൻ മിടുക്കനായിട്ടങ്ങ് മുമ്പോട്ട് പോകുമെന്ന് ധരിക്കരുത്. ഏത് സമയവും അനർത്ഥം നിന്നെയും വേട്ടയാടും. നീ നിലവിളിക്കുമ്പോൾ യഹോവ കേൾക്കണമെങ്കിൽ എളിയവൻ്റെ നിലവിളിക്ക് നീ ഒരിക്കലും ചെവി പൊത്തിക്കളയരുത്. അഹങ്കാരികളായ ഏദോമ്യരുടെ അടുത്ത സ്വഭാവം യെരുശലേമിനെ നശിപ്പിക്കുവാൻ ബാബിലോന്യരെ ഏദോമ്യർ പ്രോത്സാഹിപ്പിച്ചു. നിനക്ക് ചെയ്യാനൊക്കത്തില്ലെങ്കിലും നിന്റെ ശത്രുവിനെ നശിപ്പിക്കുവാൻ നീ വേറൊരാളെ ഏൽപ്പിക്കുക എന്ന് പറയുന്നതാണിത്. ഈ പ്രവൃത്തിക്ക് യഹോവ അവരെ നിശ്ചയമായി ന്യായം വിധിക്കും. ഉപദ്യാവ് 15-18 വാക്യങ്ങൾ നോക്കിയാൽ നമുക്കത് കാണാവുന്നതാണ്. സകല ജാതികൾക്കും യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു. യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു എന്നുള്ളത് മറന്നു പോകരുത്. നാം ചെയ്തിരിക്കുന്നത് പോലെ നീ എന്ത് ചെയ്തോ അതുപോലെ തന്നെ നിന്നോടും ചെയ്യും. അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്യം വായിക്കുകയാണ്. യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു, നീ ചെയ്തിരിക്കുന്നത് പോലെ നിന്നോടും ചെയ്യും, നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ തന്നെ ഇരിക്കും. യാക്കോബ് ഗൃഹത്തെ തീയും ജോസഫ് ഗൃഹത്തെ ജ്വാലയും ആക്കുമ്പോൾ ഏശാവ് ഗൃഹം താളടിയായി പോകും. ദുഷ്ടന് ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവൻ മറന്നു പോകരുത്. പ്രിയ ദൈവമക്കളെ, യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു. സമയം ചുരുക്കമാകിയാൽ ഇതൊരുങ്ങുവാനുള്ള സമയമാണ്. സഭയെ എഴുന്നേറ്റ് ഒരുങ്ങുവാൻ ഉദ്ബോധിപ്പിക്കുക, ധൈര്യമുള്ളവരാകുക, സുവിശേഷം അറിയിക്കുക, അതിനായി താഴ്മയോടെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മുന്നറിയിപ്പ് തന്ന സൃഷ്ടാവാൻ ദൈവമേ, അങ്ങ് കൃപയാൽ തരുന്നതല്ലാതെ ഒന്നും ഞങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കി നിഗളിക്കാതിരിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിഗളികൾക്ക് ന്യായവിധി ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനായി സ്തോത്രം. അഗതികളുടെ നിലവിളിക്ക് മറുപടി കൊടുക്കാതെ ഇരുന്നാൽ ഞങ്ങളുടെ നിലവിളിയും ദൈവം കേൾക്കില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. പ്രയാസഘട്ടങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവർക്ക് നന്മ ചെയ്യുവാനും ഞങ്ങളെ പഠിപ്പിച്ചതിന് സ്തോത്രം. യഹോവയുടെ ദിവസം വരും മുമ്പ് തന്നെ ഒരുങ്ങിയിരിപ്പാൻ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.